2021 ജനുവരി 1 വെള്ളിയാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ 7 പേജിൽ നിന്ന് അറിയണം ഈ ജ്ഞാനമന്ത്രം ഡോക്ടർ ബി സുഗീത. അപൂർവത്തിൽ അപൂർവമായ ഈ അറിവിന്റെ തീർത്ഥാടന കാലത്ത് ആരും അറിയാതെ പോകരുത്. ഗുരു നമുക്കായി നൽകിയ ഹോമമന്ത്രം അഥവാ ജ്ഞാനമന്ത്രം. തീർത്ഥാടന ലക്ഷ്യങ്ങളായ ഭക്തി, ജ്ഞാനം, ശുദ്ധി എന്നിവയാണ് സരളമായ കൂടിച്ചേരലാണ് ഹോമമന്ത്രത്തിൽ കാണാൻ കഴിയുന്നത്. ഇതിന്റെ അർത്ഥസാരം പരമമായ ജ്ഞാനത്തിലേക്കും അർപ്പണ മനോഭാവം യഥാർത്ഥ ഭക്തിയിലേക്കും മന്ത്രകർമ്മ പരിസരം ശുദ്ധിയിലേക്കും നമ്മെ എത്തിക്കുന്നു. മനുഷ്യരുടെ ശ്രേയസ്സിനും പ്രേയസ്സിനും വേണ്ടി ഒരു ഹോമമന്ത്രം എന്ന ജ്ഞാനമന്ത്രം രചിച്ചു നൽകിയ ഗുരുവാണ് ശ്രീനാരായണ ഗുരു. ഗുരുവിനെ മഹാഗുരുവായി കരുതി ജീവിക്കുന്നവരിൽ ഭൂരിഭാഗം പേർക്കും ഗുരുദേവൻ നമുക്ക് നൽകിയ ഹോമമന്ത്രത്തെ കുറിച്ച് അറിയില്ല. പലരും ചോദിച്ചിട്ടുണ്ട് എന്താണ് ഈ ഹോമമന്ത്രം എന്ന്. ഈ എഴുത്തുപാഠം അവർക്കായാണ്. ഹോമമന്ത്രം: ഓം അഗ്നേ തവ യജ്ഞേ ജയസ്ത ബ്രാഹ്മം അതസ്ത്യം പ്രത്യക്ഷം ബ്രഹ്മാസ്മി ത്വദീയ ഇന്ദ്രയാണി മനോബുദ്ധിരിതി സപ്തജുഹ ത്വായി വിഷയ ഇതി സമിതോ ജുഹോതി അഹം ഇത്യാജി ജുഹോമി തം ന പ്രസീദ പ്രസീദ ശ്രേയജ്ഞ പ്രയജ്ഞ പ്രയജ്ഞ സ്വാഹ ഓം ശാന്തി ശാന്തി ശാന്തി. അർത്ഥം: അല്ലയോ അഗ്നി, നിനക്കു യാതൊരു തേജസ്സുണ്ടോ? അത് ബ്രഹ്മത്തെ സംബന്ധിക്കുന്നതാകുന്നു. അതിനാൽ നീ പ്രക്ഷത്തിൽ കാണാവുന്ന ബ്രഹ്മം തന്നെയാകുന്നു. പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമാണ് നിന്റെ 7 നാക്കുകൾ. നിന്നിൽ വിഷയങ്ങളാകുന്ന സമയത്തിന് ഞാൻ ഹോമിക്കുന്നു. അഹം എന്ന നീയും ഞാൻ ഹോമിക്കുന്നു. നീ ഞങ്ങളിലും പ്രസാദിച്ചാലും പ്രസാദിച്ചാലും ശ്രേയസ്സും പ്രേയസ്സും തന്നാലും. ബ്രഹ്മാവുമായുള്ള അനന്യത: നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ദൈവമാണ് അഗ്നി. അഗ്നിക്ക് 7 നാവുകളുണ്ട്: കാളി, കരാളി, മനോജവ, സുലോഹിത, സുദ്രുമ വർണ, സ്ഫുലിംഗിനി, വിഷരുചി എന്നിങ്ങനെ. പഞ്ചേന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും ഈ 7 നാവുകളായി സങ്കല്പിച്ചിരിക്കുന്നു. നാം ഓരോരുത്തരുമുള്ള സൂക്ഷ്മാവയങ്ങളാണ് അന്ധകരണങ്ങൾ. മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം എന്നിവയാണവ. ബോധവൃത്തികളാണവ. അന്ധകരണങ്ങൾ യഥായോഗ്യം പ്രവർത്തിച്ചില്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ വെറും അലങ്കാരം മാത്രമാകും. ഈ അന്ധകരണമാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത്. 4 അന്ധകരണങ്ങളിൽ മനസ്സും ബുദ്ധിയും എന്ന 2 ചുരുക്കി 5 ഇന്ദ്രിയങ്ങളും ചേർന്ന് 7 അഗ്നിക്കുള്ള 7 നാവുകളായി ഈ 7 കരുതുന്നു. പ്രത്യക്ഷ ദൈവത്തിന്റെ 7 നാവുകളാണ് നമ്മളിലിരിക്കുന്ന മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും. ഈ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും അതേ അഗ്നിയിലേക്ക് മനസ്സുകൊണ്ട് സമർപ്പിക്കുന്നു. എന്റെ ഇന്ദ്രിയങ്ങൾക്കും അന്ധകരണങ്ങൾക്കും വിഷയമായിരിക്കുന്ന സകലത്തിനെയും ബ്രഹ്മമാകുന്ന അഗ്നിയിൽ സമർപ്പിക്കുന്നു. ഇവിടെ അഗ്നിയെ ബ്രഹ്മമായിട്ട് കരുതുന്നു. ഞാനും ബ്രഹ്മം തന്നെയാണ്. എന്നിലുള്ള കഴിവ് പലതുണ്ടെങ്കിലും അഗ്നിയുടെ സപ്തജിഹയ്ക്ക് യോജിക്കും വിധത്തിൽ 7 തിരിച്ചിരിക്കുന്നു. പലതരത്തിൽ അഗ്നി ജ്വലിക്കുന്നതിന് 7 തരത്തിൽ കണ്ടു. അത് എന്നിൽ 7 ആ അഗ്നി തന്നെ ഞാനായിട്ടിരിക്കുമ്പോൾ ഞാൻ തന്നെ ബ്രഹ്മം. ഈ ബ്രഹ്മത്തെ നേരിട്ട് അനുഭവിച്ചതിന് ഞാനായിട്ടാണ്. എനിക്ക് അത് അനുഭവിച്ചറിയാം. അഗ്നിയുടേത് സങ്കല്പവും ആ ബ്രഹ്മത്തിന് പലതരം ക്രിയാശേഷികൾ ഉണ്ട്. അതിലൊരു ഭാഗം എന്നിലുമുണ്ട്. അത് ഇന്ദ്രിയാദിയായി പ്രകാശിതമായിരിക്കുന്നു. അപ്പോൾ ഞാനായിരിക്കുന്ന ബ്രഹ്മവും അഗ്നിയായിരിക്കുന്ന ബ്രഹ്മവും ഒന്നാണെന്ന് അറിയുന്നു. ഇന്ദ്രിയ വിഷയങ്ങളെ കുറിച്ചാണ് ഈ ലോകം കണ്ടും കേട്ടും രുചിച്ചും സ്പർശിച്ചും മണത്തുമാണ് നാം ഈ ലോകത്തെ അറിയുന്നത്. മനസ്സും ബുദ്ധിയും ഉപയോഗിച്ചും പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളിലേക്ക് മനുഷ്യമേധ കടന്നു ചെല്ലുന്നുണ്ട്. ലോകമാകുന്ന ഈ ഇന്ദ്രിയ വിഷയങ്ങളെയും എന്നെയും എന്നിലിരിക്കുന്ന ക്രിയാശേഷിയും ഒക്കെ ഈ അഗ്നിയിൽ സമർപ്പിക്കുന്നു. അങ്ങനെ എന്റെ ഇന്ദ്രിയങ്ങളെയും അതിന് വിഷയമായ ലോകത്തെയും ഈ കർമ്മം ചെയ്യുന്ന എന്നെയും അഗ്നിയാകുന്ന ബ്രഹ്മത്തിൽ സമർപ്പിക്കുന്നു. എല്ലാ സുഖ ദുഃഖാനുഭവങ്ങളും ജീവിത പ്രവാഹത്തിൽ സംഭവിക്കുന്ന ബ്രഹ്മത്തിന്റെ ഭാവപ്രകാശം എന്നാണെന്ന അറിവ് വേണം. ആ ബ്രഹ്മസത്യത്തിലാണ് അത്രയും നടക്കുന്നത്. അതിനോട് ചേർത്ത് വെച്ച് മഹാസത്യത്തിന്റെ ഭാവരൂപങ്ങൾ മാത്രമാണെന്ന അറിവുണ്ടാവുമ്പോൾ ജീവിതത്തിൽ സ്വാഭാവികമായും സുഖവും ദുഃഖവും വരികയും പോവുകയും ചെയ്യുന്നു. ഈ അറിവ് നമുക്ക് ശാന്തിയും സമാധാനവും നൽകും. ഈ അറിവിലൂടെ ലഭിക്കുന്ന നിത്യമായ ശാന്തിയും മനസമാധാനവുമാണ് ശ്രേയസ്. ശ്രേയസ്സില്ലാത്ത പേയസ് ദുഃഖമുണ്ടാക്കുന്നു. എന്നാൽ ശ്രേയസ് ഉണ്ടെങ്കിൽ പേയസ് അതിനു പിന്നാലെ വരും. ശ്രേയസിന് വേണ്ടി ജീവിക്കണോ പേയസിന് വേണ്ടി ജീവിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നാം ആണ്. ശ്രേയസിന് വേണ്ടി പരിശ്രമിക്കുന്നവന് പിന്നാലെ പേയസ് ഓടിയെത്തും എന്നാണ് അനുഭവശാലികൾ പറയുന്നത്. എന്നാൽ പേയസിന് വേണ്ടി മാത്രം ജീവിച്ചാൽ നാം ജീവിത ദുഃഖത്തിൽ ആടിയുലയും. ഭീമമായ തുക ചെലവിട്ട് ഈശ്വര പ്രതിക്കായി ചെയ്യുന്ന കർമ്മത്തിന് പകരം നാം കഴിക്കുന്ന ധാന്യങ്ങളും പ്രകൃതി സമ്മാനിക്കുന്ന പൂക്കളും ഉപയോഗിച്ച് ഈ ജ്ഞാനമന്ത്രം ചൊല്ലി സമിതിന്റെ രൂപത്തിൽ അഗ്നിക്ക് സമർപ്പിക്കുമ്പോൾ ഞാൻ അറിവാണെന്ന് അറിയുകയും ഞാനാകുന്ന അറിവ് അറിവിൽ തന്നെ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ അവശേഷിക്കുന്ന മഹാസം അറിവ് ശ്രേയസ്സും പേയസും നൽകുന്നു. കർമ്മത്തിൽ തുടങ്ങി ജ്ഞാനത്തിൽ എത്തിക്കുന്ന ഒരു മന്ത്രമാണിത്. ഇവിടെ ഭക്തനും ഭഗവാനും ഒന്നായി മാറുന്നു.